إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وأحسن الحديث حديث محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വ പാലിച്ചുകൊണ്ട് നമ്മുടെ രഹസ്യവും പരസ്യവും നന്നാക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, പരസ്പരമുള്ള സ്നേഹബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിച്ചിട്ടുള്ള ഒരു മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. പ്രായമായവരോടെങ്ങനെ പെരുമാറണം, ചെറിയ കുട്ടികളോടെങ്ങനെ പെരുമാറണം, ഭാര്യമാർ ഭർത്താക്കളോടെങ്ങനെ പെരുമാറണം, അതുപോലെ ഭർത്താക്കൾ തിരിച്ച് ഭാര്യയോടെങ്ങനെ പെരുമാറണം എന്നു മാത്രമല്ല, സഹോദരങ്ങളെ, ചെറിയ നമ്മുടെ ചുറ്റുപാടുമുള്ള മൃഗങ്ങളോട് പോലും എത്ര മനോഹരമായി കാരുണ്യത്തോടുകൂടി പെരുമാറണമെന്ന് നമ്മുടെ ദീനുൽ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, അത്തരം കടമകളിൽ നാം വളരെ ഗൌരവത്തോടുകൂടിയും ഏറെ ശ്രദ്ധയോടുകൂടിയും പാലിക്കേണ്ട, അള്ളാഹുവിന്റെ കിതാബിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം വചനങ്ങളിലും വന്നിട്ടുള്ള ഒരു ഗൌരവമുള്ള കടമയാണ് നമ്മുടെ മാതാപിതാക്കളോടുള്ള കടമ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിക്കാൻ അതിന് കാരണക്കാരാക്കിയിട്ടുള്ള നമുക്ക് ഏറ്റവും കടപ്പാടുള്ള രണ്ട് വ്യക്തികളാണ് ഓരോരുത്തർക്കും അവരുടെ ഉമ്മയും അവരുടെ ഉപ്പയും. നിങ്ങൾ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന ഏറ്റവും വലിയ തൗഹീദിന്റെ കൂടെയാണ് മാതാപിതാക്കളോടുള്ള കടമയെക്കുറിച്ച് അവൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ റബ്ബങ്ങനെ ഓർമ്മപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഖലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാ വബിൽ വാലിദൈനി ഇഹ്സാനാ. റബ്ബ് പറയുകയാണ്, വഖലാ റബ്ബുക, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് വിധിച്ചിരിക്കുകയാണ്, അള്ളാഹുവിന്റെ ദീനിലുള്ള ഷറാക്കിയിരിക്കുകയാണ്. എന്താണ് അല്ലാ തഅബ്ദു ഇല്ലാ ഇയാഹ്, നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. നമുക്കറിയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഹക്ക് അവന്റെ റബ്ബിനോടാണ്, അഥവാ ആ റബ്ബിനോട് നന്ദിയുള്ളവനായിരിക്കുക എന്നാണ്. ആ റബ്ബ് അവനെ സൃഷ്ടിച്ചിരിക്കെ, ആ റബ്ബ് അവനെ പരിപാലിച്ചിരിക്കെ, ആ റബ്ബിനെ ഒരിക്കലും ആ റബ്ബിനോടൊരിക്കലും നന്ദി കേട് കാണിക്കാൻ പാടില്ല, അഥവാ ആ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, ആരാധനാ കർമ്മങ്ങൾ മുഴുവൻ അവനോട് മാത്രമായിരിക്കുക എന്നുള്ള തൗഹീദ്. ആ തൗഹീദാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ കടമ എന്ന് പറഞ്ഞതിന് ശേഷം തൊട്ടുടനെ റബ്ബ് പറയുകയാണ്, വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യണം, നന്മ ചെയ്യണം, അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ വർത്തിക്കണം എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ മറ്റൊരു സ്ഥലത്തും നമുക്ക് കാണാം, റബ്ബ് എണ്ണി പറയുകയാണ്, ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഹറാമാക്കിയ കാര്യങ്ങൾ നബിയെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഹറാമാക്കിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ റബ്ബ് എണ്ണി പറയുകയാണ്. ആദ്യം ഏറ്റവും വലിയ ഹറാമ് തന്നെ പറഞ്ഞു, അഥവാ ശിർക്ക്. റബ്ബ് പറഞ്ഞു, അല്ലാ തുശ്രിക്കു ബിഹി ശൈആ, നിങ്ങൾ റബ്ബിൽ ഒന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് പറയുകയാണ്, വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഏറ്റവും ഇഹ്സാനോടുകൂടി വർത്തിക്കണം, അവരോട് നന്ദി കേട് കാണിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തർക്കും നിർബന്ധമായും ചെയ്യേണ്ടതായ കടമയാണ് നമ്മുടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കുക എന്നുള്ളത്. അവർ ജീവിച്ചിരിക്കെ അവരോട് ചെയ്യേണ്ടതായ കടമകൾ എമ്പാടുമുണ്ട്. ഇനി അവരിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മുടെ ബാധ്യതകൾ നമ്മൾ മരിക്കുന്നത് വരെ തീരുന്നില്ല, അവരോടുള്ള ബാധ്യതകൾ നിലനിൽക്കുകയാണ്. അത് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി സഹോദരങ്ങളെ നമ്മൾ വർത്തിക്കേണ്ടത് നമ്മുടെ സ്വർഗപ്രവേശനത്തിന് തന്നെ കാരണമാകുന്ന കാര്യമാണ്. നമ്മുടെ സ്വർഗവും നമ്മുടെ നരകവും തീരുമാനിക്കുന്നത് സഹോദരങ്ങളെ നമ്മുടെ മാതാപിതാക്കളോട് നമ്മുടെ രീതി എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ അള്ളാഹുവിനോട് മാത്രം ഏറ്റവും നല്ല നിലക്ക് നല്ല ഇബാദത്ത് ചെയ്യുന്നവനായി, നല്ല നിസ്കരിക്കുന്നവനായി, നല്ല നോമ്പു നോക്കുന്നവനായി, നന്നായി നാട്ടുകാർക്ക് മുഴുവൻ സമ്പത്ത് കൊടുക്കുന്നവനായി മാത്രം മാറി അങ്ങനെ വലിയ ആബിദാകാം, വലിയ ഇബാദത്ത് ചെയ്യുന്നവനാവാം എന്ന് നമ്മൾ ധരിക്കാൻ പാടില്ല. മറിച്ച് ആ റബ്ബ് സൃഷ്ടികളിൽ ചിലരോടും നന്നായി വർത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരിൽ ഏറ്റവും മുന്തി നിൽക്കുന്നത് നമ്മെ തന്നെ സൃഷ്ടിച്ച, നമ്മെ തന്നെ നമ്മുടെ സൃഷ്ടിക്കാൻ അള്ളാഹു കാരണമാക്കിയ നമ്മുടെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് അവരോട് ചെയ്യേണ്ട ഇബാദ, അവരോട് ചെയ്യേണ്ട ഇഹ്സാൻ, നന്മ കാണിക്കുക എന്നുള്ളത് നമുക്കുള്ള ഏറ്റവും വലിയ കടമകളിൽ പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള ഇബാദത്തുകളിലാണ് ഇത് എണ്ണിയിട്ടുള്ളത്. ഒരിക്കൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ഏറ്റവും നല്ല അമലുകളെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. അവരുടെ സ്വഭാവങ്ങളിൽ പെട്ടതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കിട്ടുന്ന അവസരങ്ങളിൽ അവർ നല്ല നല്ല അമലുകൾ ഏതാണ്, പിന്നെ ഏതാണ് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ അമലുകൾ അവരുടെ ജീവിതത്തിൽ പകർത്തുന്നതിനു വേണ്ടി, സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്നതിനു വേണ്ടി അവരങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കൽ അങ്ങനെ അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, അയ്യുൽ അമലി അഫ്ദൽ, അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള അമലേതാ, അതേതാണ് റസൂലേ എന്ന് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തി, അസ്സലാത്തു വഖ്തിഹ, നിസ്കാരം അതിന്റെ സമയത്ത് നിസ്കരിക്കലാണ്. തൗഹീദുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് അംഗീകരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യേണ്ട ഏറ്റവും വലിയ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരം, അഞ്ച് നേരത്തെ നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. അത് അവിടുന്ന് പറഞ്ഞുകൊടുത്തു, അസ്സലാത്തു ലി വഖ്തിഹ, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കണം, നമുക്ക് തോന്നിയ സമയത്തല്ല, ഓരോന്നിനും നിശ്ചയിക്കപ്പെട്ട ആ സമയത്ത് നിർവഹിക്കണം. പിന്നീട് സഹാബികൾ ചോദിച്ചു, തുമ്മ ഐ, അല്ലാഹുവിന്റെ റസൂലെ, പിന്നെ ഏതാണ്, അതിനുശേഷമുള്ള ഏറ്റവും ശ്രേഷ്ഠതയേറിയ അമലേതാണ് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, സുമ്മ ബിർറുൽ വാലിദൈൻ, പിന്നീട് നിന്റെ മാതാപിതാക്കൾക്ക് ബിർറ് ചെയ്യുകയാണ്, പുണ്യം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠതയേറിയ അമലെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, നിങ്ങൾ നോക്കണം, നിസ്കാരത്തിന് ശേഷം അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് നോമ്പിനെക്കുറിച്ചോ സകാത്തിനെക്കുറിച്ചോ ഹജ്ജിനെ കുറിച്ചോ അല്ല, മറിച്ച് മാതാപിതാക്കളോട് ചെയ്യേണ്ട നന്മയെക്കുറിച്ചാണ്. എന്നാൽ ഖേദകരമാണ്, പക്ഷേ ഇത് മറ്റു പല കാര്യങ്ങളും ഇബാദത്തുകളിൽ മുന്തി നിൽക്കുന്ന എത്രയോ ആളുകളെ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ മാതാപിതാക്കളോട് കാണിക്കുന്ന വിഷയത്തിൽ അവർ അത്ര മുന്തി നിൽക്കുന്നില്ല. അവരോട് നല്ല നിലയിൽ വർത്തിക്കണം എന്ന് പറഞ്ഞ ഈ കൽപ്പന അവർ കൃത്യമായി പാലിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പലരും ധരിച്ചിരിക്കുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ, അതിന്റെ അപ്പുറത്തേക്കൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നവർ ആശ്വസിച്ചിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ മാതാപിതാക്കളോട് എങ്ങനെയാണ് വർത്തിക്കേണ്ടത് എന്ന് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ബോധ്യപ്പെടും എന്തുമാത്രം കുറവാണ് നമ്മൾ വരുത്തി വെക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, ഒരിക്കൽ ഒരു സഹാബി, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയാണ്. സ്വന്തം നാടും വീടും വിട്ട്, നാടുവിട്ട് ഹിജ്റ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുറപ്പെട്ടു വരികയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഉബായിഉക അലൽ ഹിജ്റതി വൽ ജിഹാദ്, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ താങ്കൾക്ക് ബൈഅത്ത് ചെയ്യുകയാണ്, ഞാൻ നാടുവിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാൻ വേണ്ടി ഞാൻ താങ്കളോടൊപ്പം വരികയാണ്. അബ്തഗീ അജ്റ മിൻ അല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും വലിയ പ്രതിഫലം പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. കാരണം അതിന് വലിയ പ്രതിഫലമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുകയാണ്, ഫഹൽ മിൻ വാലിദൈക അഹദുൻ ഹൈ, നിന്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു സഹാബിയോട്. അദ്ദേഹം പറഞ്ഞു, ഖാല നഅം ബൽ കിലാഹുമ, അതെ, രണ്ടുപേരുണ്ട്, ഉപ്പയുമുണ്ട് ഉമ്മയുമുണ്ട് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തബ്തഗിൽ അജ്റ മിൻ അല്ലാഹ്, നീ അള്ളാഹുവിന്റെ പ്രതിഫലം തന്നെയാണോ ആഗ്രഹിക്കുന്നത് എന്നൊന്നുകൂടി ആവർത്തിച്ച് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫർജി ഇലൈഹി ഫർജി ഇലാ വാലിദൈക, നീ നിന്റെ മാതാപിതാക്കളുടെ അടുക്കലേക്ക് പോവുക, ഫഅഹ്സിൻ സുഹ്ബതഹുമാ, എന്നിട്ട് അവരോടുള്ള നിന്റെ കൂട്ട്, അവരോടുള്ള നിന്റെ സഹവാസം അത് നീ നന്നാക്കുക എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നാടും വീടും വിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വശരീരം തന്നെ ത്യജിക്കാൻ തയ്യാറായ ഒരു സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത്, നിന്റെ മാതാപിതാക്കൾ ഉണ്ട് എങ്കിൽ അവരോട് ഏറ്റവും നല്ല രീതിയിൽ വർദ്ധിക്കുക എന്നുള്ളതാണ് നിനക്ക് അള്ളാഹുവിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കാൻ കാരണമാകുന്നത്. അതുകൊണ്ട് അതിന് അത്രയും വലിയ ശ്രേഷ്ഠതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൃപ്തിയിലാണോ നമ്മൾ ജീവിക്കുന്നത്, അല്ല അള്ളാഹുവിന്റെ കോപത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു മാർഗവും കൂടിയാണ് നമ്മുടെ റബ്ബ് നമ്മുടെ മാതാപിതാക്കളുടെ തൃപ്തി നമുക്കുണ്ടോ അല്ല മാതാപിതാക്കളുടെ കോപമാണോ നമുക്കുള്ളത് എന്ന് പരിശോധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് റിള റബ്ബി ഫീ റിള വാലിദ്, നിന്റെ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് നിന്റെ റബ്ബിന്റെ തൃപ്തിയുള്ളത്. വസുഖ്തു റബ്ബി ഫീ സുഖ്തിൽ വാലിദ്, നിന്റെ റബ്ബിന്റെ കോപമുള്ളത് നിന്റെ മാതാപിതാക്കളുടെ കോപത്തിലാണ്. ഇതൊരിക്കലും നമുക്ക് നേരിട്ട് ചോദിച്ചാൽ ചിലപ്പോൾ മനസ്സിലായിക്കോളണമെന്നില്ല. കാരണം മാതാപിതാക്കൾ ആരും തന്നെ നേരിട്ട് മക്കളെ മോശം പറയുകയില്ല, മക്കളെ നേരിട്ട് അവനോട് വെറുപ്പുണ്ട് എന്ന് കാണിക്കുകയില്ല. മറിച്ച് അവരുടെ ഏറ്റവും നല്ല സ്വഭാവത്തിൽപ്പെട്ടതാണ്. അവരോട് എത്ര മോശമായി മക്കൾ കാണിച്ചാലും അവർ വളരെയധികം താഴ്മയോടുകൂടി തിരിച്ച് മക്കളെ വളരെ സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി അവർ പെരുമാറുമെന്നുള്ളത്. അവരുടെ കൂട്ടുകാരോടോ അവരുടെ ഏറ്റവും അടുപ്പക്കാരായോ ആരോടെങ്കിലും നമ്മൾ ചോദിച്ചു നോക്കണം, നമ്മുടെ മാതാപിതാക്കൾക്ക് എന്താണ് നമ്മുടെ കുറിച്ച് അഭിപ്രായം, എന്താണ് നമ്മുടെ ഇടപാടുകളെക്കുറിച്ച് നമ്മുടെ പെരുമാറ്റത്തെക്കുറിച്ച് അഭിപ്രായം എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി അത് മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, കേവലം എന്തെങ്കിലും സമ്പത്ത് മാസത്തിൽ സാലറി കിട്ടുമ്പോൾ എന്തെങ്കിലും 1000 or 2000 കൊടുത്താൽ മാത്രം മതിയോ? പോരാ. മറിച്ച് അവരോട് കാണിക്കാൻ റബ്ബ് പറഞ്ഞിട്ടുള്ളത് വബിൽ വാലിദൈനി ഇഹ്സാന എന്നാണ്. ഇഹ്സാൻ, നന്മയായി അറിയപ്പെടുന്ന എന്ത് കാര്യമുണ്ടോ അതെല്ലാം അവർക്ക് ചെയ്യേണ്ടതുണ്ട്. അവരാഗ്രഹിക്കുന്ന മുഴുവൻ കാര്യങ്ങളും, അവരാഗ്രഹിക്കുന്ന ഏത് തരത്തിലുള്ള കാര്യങ്ങളായാലും സഹോദരങ്ങളെ, അത് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അത് കേവലം സാമ്പത്തികമായി മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുകയില്ല. അവരാഗ്രഹിക്കുന്ന വളരെ നിസ്സാരമാകുന്ന കാര്യമാകട്ടെ, അതല്ല വലിയ കാര്യമാകട്ടെ, നിന്റെ കഴിവിൽപ്പെട്ടതാണെങ്കിൽ അത് അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഈ ഇഹ്സാനിൽപ്പെട്ടതാണ്. എത്ര എത്ര ചരിത്രങ്ങൾ സഹാബികളുടെ കഥകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മാതാപിതാക്കൾക്ക് വേണ്ടി അവർ ചെയ്തു കൂട്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, തന്റെ മാതാവ് ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അതിനുവേണ്ടി ധാരാളം കഷ്ടപ്പെട്ടുകൊണ്ട് ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള സഹാബി വര്യന്മാരുടെ കഥകൾ നമുക്ക് ധാരാളം വായിക്കാൻ സാധിക്കും. നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക, നമ്മുടെ മാതാപിതാക്കൾ എന്തെങ്കിലും ഒരു ആഗ്രഹവുമായി നമ്മൾ മുന്നോട്ടേക്ക് വരുമ്പോൾ ഇന്നത് ചെയ്തു തരണം, നിനക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റുമോ? പലരും മാതാപിതാക്കൾ അങ്ങനെ ചോദിക്കാറുള്ളൂ. മക്കളുടെ വായിൽ നിന്നും എന്തെങ്കിലും തിരിച്ച് മോശമായ പ്രതികരണം വരണ്ട എന്ന് കരുതി വളരെയധികം താഴ്മയോടുകൂടിയാണ് മാതാപിതാക്കൾ മക്കളോട് ചോദിക്കുന്നത്. എന്നിട്ട് പോലും അത്തരം മാതാപിതാക്കളോട് കയർത്ത് സംസാരിച്ചുകൊണ്ട് അവരെ കയറി അവരോട് വളരെ മോശമായി ഇകഴ്ത്തിക്കൊണ്ട് അത് ചെയ്തു കൊടുക്കാത്ത മക്കളുള്ള ഒരു കാലഘട്ടത്തിലാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഉള്ളത്. നമ്മളത് കൃത്യമായി പഠിക്കുകയും അത് കൃത്യമായി നമ്മൾ അതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കുകയും വേണം. കാരണം മറ്റുള്ള ഇബാദത്തുകളിലെല്ലാം ഒരുപക്ഷെ നമ്മൾ സജീവമായിരിക്കാം, നമ്മൾ പള്ളിയിൽ സജീവമായിരിക്കാം, നാട്ടുകാർക്കിടയിൽ സജീവമായിരിക്കാം, മറ്റു രാഷ്ട്രീയ രംഗങ്ങളിലെല്ലാം സജീവമായിരിക്കാം. പക്ഷേ നമ്മുടെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവം നമ്മൾ മാതാപിതാക്കളോടാണെങ്കിൽ സഹോദരങ്ങളെ, അതൊന്നും നമ്മുടെ മറ്റ് ഏത് മേഖലയിലുള്ള നമ്മുടെ മറ്റ് അമലുകളൊന്നും തന്നെ നമുക്കത് ഒരിക്കലും അള്ളാഹു ഉപകാരത്തിനാക്കുകയില്ല, മറിച്ച് അത് നമുക്ക് ദ്രോഹം മാത്രമേ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് അവരോട് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പെരുമാറണം. അവരുടെ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് വേണ്ട ആഗ്രഹങ്ങൾ മുഴുവൻ നമ്മൾ നിറവേറ്റി കൊടുക്കണം. നിങ്ങൾ നോക്കൂ, ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ശിർക്കിന് കൽപ്പിക്കുന്ന, ശിർക്ക് ചെയ്യാൻ കൽപ്പിക്കുന്ന മാതാപിതാക്കളോട് പോലും ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഇൻ ജാഹദാക അല അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫല തുതിഉഹുമ വസാഹിബുഹുമ ഫിദ്ദുനിയാ മഅറൂഫ വഇൻ ജാഹദാക, മാതാപിതാക്കൾ നിന്നോട് നിർബന്ധിക്കുകയാണ് എന്തിനെ, അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള ശിർക്ക് ചെയ്യാൻ വേണ്ടി റബ്ബല്ലാത്ത മറ്റുള്ള ആളുകളോട് പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി മാതാപിതാക്കൾ പറയുകയാണ്. സഹോദരങ്ങൾ, ഹറാമായ അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള, അവന്റെ ഹക്കിൽ ഏറ്റവും വലുതായ, അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന് പറയുന്ന കാര്യത്തിൽ വീഴ്ച വരുത്താൻ മാതാപിതാക്കൾ നിങ്ങളോട് പറഞ്ഞപ്പോ റബ്ബ് പറയുന്നത് അവരോട് എന്നാൽ വളരെ ഏറ്റവും മോശമായി പെരുമാറിക്കോന്നല്ല, മറിച്ച് ആ റബ്ബ് നമ്മോട് പറയുന്നത് പല തുത്തിഹുമ അത് നിങ്ങൾ അനുസരിക്കാൻ പാടില്ല. കാരണം റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് സൃഷ്ടികളെ അനുസരിക്കുക എന്നുള്ളത് പാടില്ല. മറിച്ച് പക്ഷേ അതിനർത്ഥം അവരോട് കയർത്തുകൊണ്ട് മോശമായി സംസാരിക്കാമെന്നല്ല. ഉടൻ തന്നെ റബ്ബ് പറഞ്ഞു, വസാഹിബുഹുമ ഫിദ്ദുനിയ മഅറൂഫ, ദുനിയാവിൽ വളരെ നല്ല രീതിയിൽ അവരോട് വർത്തിക്കണം. നീ ഒരു പക്ഷേ മറ്റൊരു മതത്തിൽ നിന്ന് മുസ്ലിമായി വന്നതായിരിക്കാം. അതിന്റെ അർത്ഥം നിനക്ക് നിന്റെ മാതാപിതാക്കളോടുള്ള കടമ തീരുന്നു എന്നല്ല. നിന്റെ മാതാവ് നിന്റെ ദീനിലല്ല എങ്കിൽ പോലും അവരോട് ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കാനാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവർ നിന്നോട് ശിർക്ക് ചെയ്യാൻ കൽപ്പിക്കട്ടെ, അതിനേക്കാൾ മോശമായത് കൽപ്പിക്കട്ടെ, നീ അവരോട് മാന്യമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക, അതനുസരിക്കാതിരിക്കുക, മറിച്ച് അതിനോടൊപ്പം തന്നെ അവർക്ക് ഏറ്റവും നല്ലത് പറഞ്ഞു കൊടുക്കുക. അവർക്കെല്ലാം അതല്ലാത്ത അള്ളാഹുവിന് ധിക്കരിക്കാത്ത മറ്റെല്ലാ കാര്യങ്ങളും മറ്റെല്ലാ നന്മകളും നീ ചെയ്തു കൊടുക്കുക. അവരോടുള്ള ബന്ധം അത്രയും വലുതാണ്. ഒരിക്കൽ അസ്മ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയുണ്ടായി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. ആ സമയത്ത് അവരുടെ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അസ്മ റളിയല്ലാഹു അൻഹയുടെ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ ദീനുൽ ഇസ്ലാമിനോട് തന്നെ വലിയ ശത്രുത പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സ്ത്രീയുമായിരുന്നു. അവർ വരികയും അവരുടെ മകളോടുമായി ബന്ധം സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് വരുന്നപ്പോൾ അവർക്ക് മകൾക്ക് സംശയമായി. കാരണം ദീനുൽ ഇസ്ലാമിനോട് എതിര് കാണിക്കുന്ന ഒരു ഉമ്മയാണ്, ഇവരോട് ബന്ധം കാണിക്കുന്നത് ദീനിനെതിരാകുമോ. അവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ഫത്വ ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂലെ, എന്റെ ഉമ്മ വലിയ ആഗ്രഹത്തോടുകൂടി വന്നിട്ടുണ്ട്, അവരോട് എനിക്ക് ബന്ധം ചേർക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം സിലിഹ, അതെ, നീ അവരോട് ബന്ധം കാണിക്കുക, അവരോട് ബന്ധം വെച്ച് പുലർത്തുക എന്നാണ് പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇസ്ലാമിന് എതിരായിട്ടുള്ള ശത്രുത പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഉമ്മയാണെങ്കിൽ പോലും ഒരു ഉപ്പയാണെങ്കിൽ പോലും ദുനിയാവിൽ അവരോട് ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കാനാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതല്ലാത്ത പരിശുദ്ധ ദീനിൽ തന്നെയുള്ള തൗഹീദുള്ള നന്മകൾ നമ്മെ കൽപ്പിക്കുന്ന നമ്മൾ നന്മകൾ മാത്രം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള മാതാപിതാക്കളുടെ ഹക്ക് എത്രമാത്രം വലുതായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, വലിയ ഹക്കുകളാണ് അവർക്ക് നിറവേറ്റാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അവരുടെ ഏറ്റവും ശ്രേഷ്ഠരായ അമ്പിയാക്കളുടെ ഗുണമായി പറയുമ്പോൾ പ്രത്യേകം എടുത്തു പറഞ്ഞതായി കാണാൻ സാധിക്കും. യഹ്യ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വബറം ബിവാലിദൈഹി വലം യകു ജബ്ബാറൻ അസിയ. വബറൻ ബിവാലിദൈഹി, അദ്ദേഹം തന്റെ മാതാപിതാക്കളോട് പുണ്യം ചെയ്യുന്നവനായിരുന്നു. വബിൽ വലം യകുൻ ജബ്ബാറൻ അസിയ, അദ്ദേഹം നന്ദികെട്ട കിബിറുള്ള അള്ളാഹുവിനെ അവന്റെ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന അതുപോലെ അവന്റെ മാതാപിതാക്കളെ ധിക്കരിക്കുന്ന അനുസരണ കെട്ടവനായിരുന്നില്ല എന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ്. മാതാപിതാക്കൾക്ക് അനുസരണ കാണിക്കുക എന്നുള്ളത് ഒരാളുടെ ദർജ അങ്ങേറ്റം ഉയർത്തുന്ന കാര്യമാണ്. അമ്പിയാക്കളുടെ സ്വഭാവത്തിൽ പോലും അള്ളാഹു പ്രത്യേകം എടുത്തു പറയുകയാണ്. അതുപോലെ തന്നെ കാണാം ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ച്, അദ്ദേഹം തൊട്ടിൽ നിന്ന് സംസാരിച്ചത് അള്ളാഹു നമ്മോട് പറയുന്നുണ്ട്. ആ തൊട്ടിൽ നിന്ന് സംസാരിച്ച കാര്യങ്ങളിൽ പെട്ടത് അദ്ദേഹം പറഞ്ഞത്, വബറം ബിവാലിദതി വലം യജ്അൽനി ജബ്ബാറൻ ശഖിയ. അള്ളാഹു സുബ്ഹാനഹു വതആല എന്റെ മാതാവിനോട്, മറിയം ബീവിയോട് ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കാൻ, ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വലം യജ്അൽനി ജബ്ബാറൻ ശഖിയ, എന്നെ നിഷ്ഠൂരനും ഭാഗ്യം കെട്ടവനുമായി അള്ളാഹു നിയോഗിച്ചിട്ടില്ല. അഥവാ മാതാപിതാക്കളോടുള്ള ഹക്കുകൾ, അവരോടുള്ള കടമകൾ സഹോദരങ്ങളെ അത്രയും വലിയ ഗൗരവമുള്ള കാര്യമാണ് എന്നാണ് നമുക്കിതെല്ലാം മനസ്സിലാക്കി തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതൊരു വസിയത്തായിട്ടാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. വസിയത്ത് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലുള്ള ഉപദേശത്തിനല്ല പറയുക, മറിച്ച് വളരെ ബലവത്തായിട്ടുള്ള ഉപദേശത്തിനാണ് അറബി ഭാഷയിൽ വസിയത്തായിട്ട് പറയുക. അങ്ങനെ ഒരു വസിയത്തായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു പറയുന്നു, വസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന. തീർച്ചയായും മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ വസിയത്തിൽപ്പെട്ടതാണ് ബിവാലിദൈഹി ഇഹ്സാന, അവന്റെ മാതാപിതാക്കളോട് എഹ്സാനോടുകൂടി നല്ല നന്മയിൽ വർത്തിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. എന്തുകൊണ്ടാണ് അവരോട് നന്മയിൽ വർത്തിക്കാൻ പറഞ്ഞുള്ളത്? അതിനെപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ഉടൻ തന്നെ പറഞ്ഞു, ഹമലത്ഹു ഉമ്മുഹു ഖുർഹൻ വവദഅത്ഹു ഖുർഹ. വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടാണ് നിന്നെ അവർ ചുമന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവർ നിന്നെ പ്രസവിക്കുകയും ചെയ്തിട്ടുള്ളത്. മുപ്പത് മാസത്തോളം നിന്നെ ഏറ്റവും പ്രയാസപ്പെട്ടുകൊണ്ട് അവർ നിന്നെ സഹിച്ചിട്ടുണ്ട്. 30 മാസം എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് സഹോദരങ്ങളെ, 2 വർഷം പാല് കൊടുക്കുന്നതും അതുപോലെ ഈ പ്രസവത്തിന്റെ ഏറ്റവും കുറഞ്ഞ മാസമായ 6 മാസവും ഇതും കൂട്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സാധാരണഗതിയിൽ 9 മാസമാകുമ്പോൾ അതിനേക്കാൾ കൂടുതൽ 33 അതിൽ കൂടുതലോ മാസങ്ങൾ അവർക്ക് നിന്നെ ചുമക്കുകയും നിനക്ക് വേണ്ടി പ്രയാസപ്പെടുകയും ചെയ്യുന്നുണ്ട് സഹോദരങ്ങൾ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഹക്ക് കടമ നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കലും സഹാബി വന്ന് ചോദിക്കുകയുണ്ടായി, ഞാൻ ആരോടാണ് ഏറ്റവും നന്നായി പെരുമാറേണ്ടതെന്ന് അദ്ദേഹം ചോദിച്ചു. യാ റസൂലല്ലാഹ് മൻ അഹക്കുന്നാസി ബിഹുസ്നി സഹാബത്തി, ഞാൻ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് ആരോടാണ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് ആരോടാണെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മുക്ക്, നീ നിന്റെ ഉമ്മയോടാണ് പെരുമാറേണ്ടത്. അദ്ദേഹം വീണ്ടും ചോദിച്ചു, പിന്നീട് ആരോടാണ് ഞാൻ ഏറ്റവും നന്നായി പെരുമാറേണ്ടത്? അവിടുന്ന് വീണ്ടും പറഞ്ഞു, നിന്റെ ഉമ്മയോടാണ്. പിന്നെയും ചോദിച്ചു, പിന്നെ ആരോടാണ് ഞാൻ ഏറ്റവും നന്നായി പെരുമാറേണ്ടത്? മൂന്നാമതും പറഞ്ഞു, നിന്റെ ഉമ്മയോടാണ്. പിന്നീട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിന്റെ ഉപ്പയോടാണ്. അഥവാ ഏറ്റവും കൂടുതൽ നിനക്ക് ബാധ്യതയുള്ളത് നിന്റെ ഉമ്മയോടാണെന്ന് പഠിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് തവണ പറഞ്ഞുകൊണ്ട്. ഏറ്റവും നന്നായി പെരുമാറേണ്ടത് നിന്റെ ഉമ്മയോടാണ്. പക്ഷെ പലപ്പോഴും ഖേദകരമാണ്, ആളുകൾ ജനങ്ങളുടെ മുന്നിൽ ഏറ്റവും നല്ല സംസാരിക്കുന്ന ആളുകളായിരിക്കും, ഏറ്റവും നന്നായി പെരുമാറുന്നത് അവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനോടായിരിക്കും. അല്ലെങ്കിൽ അവൻ പൊതുതലത്തിൽ പെരുമാറുമ്പോൾ, പൊതുതലത്തിൽ അവൻ പ്രവർത്തിക്കുന്ന സമയത്തായിരിക്കും അവൻ ഏറ്റവും നല്ല സംസാരവും ഏറ്റവും നല്ല തേനൊലിക്കുന്ന വാക്കുകളും ഏറ്റവും ബഹുമാനത്തോടുകൂടി സംസാരിക്കുന്നത് അവൻ അവന്റെ മുതലാളിയോടായിരിക്കും. ഏറ്റവും നല്ല ശൃംഗാരത്തോടുകൂടി സംസാരിക്കുന്നത് അവന്റെ കൂട്ടുകാരോടും അവന്റെ ഭാര്യയോടൊക്കെ ആയിരിക്കും. പക്ഷെ റബ്ബ് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ഏറ്റവും നന്നായി നീ സംസാരിക്കേണ്ടത്, ഏറ്റവും നന്നായി നീ വർത്തിക്കേണ്ടത്, ഏറ്റവും ബഹുമാനത്തോടുകൂടിയുള്ള വാക്കുകൾ നീ പറയേണ്ടത് നിന്റെ ഉമ്മയോടും അതുപോലെ നിന്റെ ഉപ്പയോടുമാണ്. അതുകൊണ്ട് ഓരോരുത്തരും അവരുടെ സംസാരം പരിശോധിക്കുക. ഏറ്റവും കൂടുതൽ നന്നായി ഞാൻ ആരോടാണ് നന്നായി പെരുമാറുന്നത്? ആരോടാണ്? ഉമ്മാനോടാണോ? അതല്ല എന്റെ സ്വന്തം മക്കളോടാണോ? അതല്ല എന്റെ കൂട്ടുകാരോടാണോ? അതല്ല നാട്ടുകാരോടാണോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ ശ്രേഷ്ഠതയോടുകൂടി നമ്മോട് പെരുമാറാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മാതാപിതാക്കളോടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് അത് കൃത്യമായി ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കാൻ തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലകും വലി ജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وسلم. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുത്തെ മിമ്പറിൽ കയറുന്ന സമയത്ത് മൂന്ന് തവണ ആമീൻ പറഞ്ഞൊരു സംഭവം നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാകും. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പർ, അവിടുന്ന് അതിന് മൂന്ന് സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു, ശേഷമാണ് അവിടുന്ന് കയറിയിരിക്കുന്നത്. അതിലൊന്നാമത്തെ മിമ്പറിൽ കയറിയപ്പോൾ അവിടുന്ന് ആമീൻ എന്ന് പറയുകയുണ്ടായി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ കയറിയപ്പോൾ അവിടുന്ന് പറഞ്ഞു ആമീൻ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ കയറിയപ്പോൾ അവിടുന്ന് വീണ്ടും പറഞ്ഞു ആമീൻ എന്ന് പറയുകയുണ്ടായി. സഹാബികൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, എന്താണ് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ആമീൻ എന്ന് മാത്രം പറയുന്നത്, മറ്റൊന്നും പറയുന്നത് കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ആകാംക്ഷ നീക്കുന്നതിന് വേണ്ടി മിമ്പറിൽ കയറി നിന്നുകൊണ്ട് പറഞ്ഞു, ആതാനി ജിബ്രീൽ, ജിബ്രീൽ അലൈഹി സലാം എന്റെ അടുക്കൽ വരികയുണ്ടായി. ഫഖാൽ, അവിടുന്ന് പറഞ്ഞു, യാ മുഹമ്മദ് മൻ അദ്റക റമദാൻ ഫലം യുഗ്ഫർ ലഹു ഫഅബഅദഹു അല്ലാഹ്. ഒന്നാമതായി ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതാ, ആർക്കെങ്കിലും റമദാൻ കിട്ടുകയുണ്ടായി അവന്റെ ജീവിതത്തിൽ പ്രായപൂർത്തിയായതിന് ശേഷം ഒരാൾക്കൊരു റമദാൻ കിട്ടി, ആ റമദാനിൽ അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് അവന് റബ്ബ് നൽകുകയും ചെയ്തു. പക്ഷെ അവന്റെ പാപങ്ങളൊന്നും പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ അകറ്റിക്കളയട്ടെ എന്ന് പറയുകയുണ്ടായി. കാരണം ധാരാളം നന്മകൾ ചെയ്യാൻ, പാപങ്ങൾ പൊറുക്കപ്പെടാൻ, ദിനേനെ അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനൊക്കെ അവസരമുള്ള ഒരു മാസമാണ് റമദാൻ മാസം. അത് കിട്ടിയിട്ടും നമുക്ക് അതിൽ നിന്നും നന്നായി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹു അവൻ അകറ്റിക്കളയട്ടെ, അവനിൽ യാതൊരു നന്മയുമില്ല എന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ റസൂലും ആമീൻ എന്ന് പറഞ്ഞു. രണ്ടാമതായി പറഞ്ഞ കാര്യം അവിടുന്ന് പറഞ്ഞു, വമൻ അദ്റക വാലിദൈ, ആർക്കെങ്കിലും അവന്റെ മാതാപിതാക്കളിൽ ഒരാളെ അവർക്ക്, ഔ അഹദഹുമ, രണ്ടുപേരെ അല്ലെങ്കിൽ അവരിൽ ഒരാളെ അവന് ജീവിതത്തിൽ ലഭിക്കുകയുണ്ടായി, അവരുടെ ഹയാത്തിൽ അവൻ ലഭിക്കുകയുണ്ടായെങ്കിൽ, ഫദഖലന്നാർ, എന്നിട്ടും അവൻ നരകത്തിൽ പ്രവേശിക്കുന്നുവെങ്കിൽ, ഫഅബഅദഹുല്ലാഹ്, അല്ലാഹു അവൻ അകറ്റട്ടെ. സ്വന്തം മാതാപിതാക്കൾ തന്റെ ജീവിതത്തിൽ കൂടെ ഉണ്ടായിട്ട് പോലും അവർ മുഖേന അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവൻ മറ്റൊരു അമലുകൾ കൊണ്ടും സാധിക്കുകയില്ല, അവനിൽ യാതൊരു ഖൈറുമില്ല, അല്ലാഹു അവൻ അകറ്റിക്കളയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മൂന്നാമതായി പറഞ്ഞു, വമൻ ദുക്കിറത് ഇൻദഹു ഫലം യുസല്ലി അലൈ ഫഅബഅദഹുല്ലാഹ്, ആരുടെയെങ്കിലും അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയപ്പെടുകയും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഒരു സലാത്ത് പോലും ചൊല്ലിയിട്ടില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ അകറ്റട്ടെ എന്ന് പറയുകയുണ്ടായി. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, മൂന്നും ഗൌരവമുള്ള കാര്യമാണ്. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് രണ്ടാമത് അവിടെ ആമീൻ പറഞ്ഞിട്ടുള്ള മാതാപിതാക്കൾ ജീവിതത്തിൽ ഉണ്ടാകുകയും എന്നിട്ട് പോലും അവൻ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമെങ്കിൽ അവന് യാതൊരു ഖൈറുമില്ല, അള്ളാഹു അവൻ അകറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്, മലക്കുകളുടെ നേതാവാണ്. മലക്കുകളുടെ പ്രാർത്ഥന അള്ളാഹു അത് തട്ടിക്കളയുകയില്ല. അള്ളാഹുവിനെ ധിക്കരിക്കാത്ത വർഗ്ഗങ്ങളാ മലക്കുകൾ. അതിന് പ്രാർത്ഥിക്കുന്ന ആമീൻ പറയുന്നത് സഹോദരങ്ങളെ മനുഷ്യന്മാരുടെ നേതാവായ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ ആ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വതാല ഒരിക്കലും തട്ടിക്കളയുന്ന പ്രാർത്ഥനയല്ല, മറിച്ച് അള്ളാഹു സ്വീകരിക്കുന്ന പ്രാർത്ഥന. അതുകൊണ്ട് ആ കൂട്ടരിൽ ഉൾപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല നിയമമാക്കിയിട്ടുള്ള മാതാപിതാക്കളോട് കാണിക്കുന്ന നന്മ അത് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല അത് കൃത്യമായി രണ്ട് ആയത്തുകളിൽ നമുക്കത് പഠിപ്പിച്ചു തരികയാണ്. വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയാഹ് വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞ് അള്ളാഹു അതെങ്ങനെയാണ് ഇഹ്സാൻ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നന്നായി പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു പറയുന്നു, ഇമ്മാ യബ്ലുവന്ന ഇൻദക കിബർ അഹദുഹുമാ ഔ കിലാഹുമാ, വാർദ്ധക്യ കാലഘട്ടത്തിൽ മാതാപിതാക്കളിൽ രണ്ടുപേർ അല്ലെങ്കിൽ അവരിൽ ഒരാൾ നിന്റെ അടുക്കൽ എത്തുകയാണെങ്കിൽ ഫല തഖുൽ ലഹുമാ ഉഫ്ഫിൻ, നീ അവരോട് ഉഫ് എന്ന് പോലും പറയാൻ പാടില്ല. ഉഫ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാകാം ചേ എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അറബി ഭാഷയിൽ ഉഫ് എന്ന് പറഞ്ഞാൽ അതിന് ചേ എന്നല്ല അർത്ഥം, മറിച്ച് ഒരു നീരസത്തിന്റെ ഏറ്റവും കുറഞ്ഞ ഒരു പദമാണ് ചേ. ഒരാളോട് ഒരു നീരസം കാണിക്കാൻ ഏറ്റവും കുറഞ്ഞ ഒരു പദത്തിനാണ് ഉഫ് എന്ന് പറയുക. അത് ചേ ആകട്ടെ, അതിൽ കുറഞ്ഞ മറ്റെന്തെങ്കിലും ആകട്ടെ, ഒരാളോട് നീരസം കാണിക്കാൻ ഒരുവന് ഉപയോഗിക്കുന്ന ഏറ്റവും നിസ്സാരമായ പദത്തിനാണ് ഉഫ് എന്ന് പറയുക. അങ്ങനെയുള്ള ഒരു ചെറിയ വാക്കുപോലും പറയാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുകയാണ്. വല തൻഹർഹുമാ, അവരോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല. എന്തിനാണ് റബ്ബ് ഇത് കൃത്യമായി പറയുന്നത്? അള്ളാഹുവിന് അറിയാവുന്നതാണ്. കാരണം ഇവർ വാർദ്ധക്യ കാലഘട്ടത്തിലെത്തുമ്പോൾ സഹോദരങ്ങളെ നമുക്കറിയാം മനുഷ്യന്മാർ അവരുടെ ചെറുപ്പത്തിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ പെരുമാറാൻ തുടങ്ങും. പലർക്കും ബോധം നഷ്ടപ്പെടും, പലതും അവരെ ബോധമില്ലാതെ ഒരുപക്ഷെ ഒരുപാട് മോശമായ രീതിയിൽ തോന്നുന്ന കാര്യങ്ങൾ പലതും അവരിൽ നിന്നും ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എന്താണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവരോട് കയർത്തുകൊണ്ട് സംസാരിക്കാൻ ഒരിക്കലും തന്നെ പാടില്ല എന്നാണ് പറയുന്നത്. അതാണ് അള്ളാഹു ഏറ്റവും വലിയ കുറ്റമായി, ഏറ്റവും വലിയ ശിർക്കിന്റെ കൂടെ എണ്ണിയിട്ടുള്ളത്. അത്തരത്തിൽ നീ സംസാരിക്കുന്ന വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ്. അതല്ലാതെ അവരാട്ടി പുറത്താക്കുന്നതോ അല്ലെങ്കിൽ അവരെ മോശമായി അവർക്ക് എന്തെങ്കിലും ഉപദ്രവങ്ങൾ നയിക്കുന്നതോ മാത്രമല്ല, പലരും അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. എന്റെ വീട്ടിൽ തന്നെയാണല്ലോ കഴിയുന്നത്, അതുകൊണ്ട് തന്നെ എന്റെ എല്ലാ ഹക്കുകളും ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് ധരിക്കുന്ന ആളുകളുണ്ടാകും. എന്നാൽ ഏറ്റവും ചെറിയ രീതിയിൽ ഒന്ന് തറപ്പിച്ച് അവരെ നോക്കുന്നത് പോലും അവരോട് കാണിക്കുന്ന ഇഹ്സാനിനെതിരാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. നിനക്ക് ഇഷ്ടമില്ല മാതാവ് ചിലപ്പോൾ ഒരു പക്ഷേ നിന്റെ തറയിൽ തുപ്പിയിട്ടുണ്ടാകാം, നിന്റെ ഏറ്റവും നല്ല വീടിൽ അവരൊരു പക്ഷേ എന്തെങ്കിലും മോശത്തരത്തിൽ ഉണ്ടാക്കി എന്തെങ്കിലും വരുത്തി വച്ചിട്ടുണ്ടാകാം. അപ്പോൾ നീ അവരൊന്ന് തൊറിച്ചു നോക്കുന്നത് പോലും അവരോട് കാണിക്കുന്ന ഈ ഇഹ്സാനിനെതിരാണ് എന്നുള്ളതാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വല ഫലാ തഖുല്ലഹുമ ഉഫ്ഫിൻ വല തൻഹർഹുമ, അവരോട് ശകാരിക്കാൻ പാടില്ല. വഖുല്ലഹുമ ഖൗലൻ കരീമ, അവരോട് ഏറ്റവും മാന്യമായ വാക്ക് സംസാരിക്കണമെന്ന് പറയുന്നു. സഹാബികൾ അത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഖൗലൻ കരീമൻ എന്ന് പറയുന്നത്, ഖൗലൻ കരീമെന്ന് പറയുന്ന സഹോദരങ്ങളെ, ഒരു അടിമ അവൻ വളരെയധികം പരിഷ്ഠ സ്വഭാവമുള്ള തന്റെ നേതാവിനോട് തന്റെ യജമാനോട് എങ്ങനെയാണോ പെരുമാറുക അത്രയും മാന്യമായിട്ട്. വളരെയധികം തെറ്റുകൾ പറ്റിപ്പോയ ഒരു അടിമ അവന്റെ യജമാനോട് എത്ര പരിഷ്ഠ സ്വഭാവിയായ യജമാനോട് എത്ര വിനയത്തോടുകൂടി പെരുമാറും, അതാണ് ഖൗലൻ കരീമ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിൽ അത്രയും വിനയത്തോടുകൂടിയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. നമ്മൾ ഒരുപക്ഷെ പുറത്തു വലിയ നേതാവായിരിക്കാം, ഒരുപാട് അനുയായികളുള്ള ആളുകളായിരിക്കാം, പുറത്തു വലിയ ജോലിയുള്ള വലിയ മാനേജറായിരിക്കാം, പക്ഷെ വീട്ടിന്റെ അകത്തേക്ക് കയറിയാൽ സഹോദരങ്ങളെ, നമ്മൾ ഉമ്മയുടെ മകനാണ്, കേവലം മകൻ മാത്രമാണ്. ആ ഒരു ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി സംസാരിക്കണം. അതല്ലാതെ പുറംമോടിക്ക് വേണ്ടി അവരെ മനസ്സിൽ വലിയ ബഹുമാനമില്ലാതെ പുറംമോടിക്ക് വേണ്ടി അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞുവിട്ട് കാര്യമില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മൾ ഖൽബും നോക്കും, നമ്മൾ എത്രമാത്രം ബഹുമാനത്തോടുകൂടിയാണ് ആദരവോടുകൂടിയാണ് അവരോട് സംസാരിക്കുന്നത് എന്ന് റബ്ബ് പരിശോധിക്കുക തന്നെ ചെയ്യും. റബ്ബ് കൽപ്പിക്കുന്നു, വഖുൽ ലഹുമ ഖൗലൻ കരീമ, മാന്യമായ വാക്ക് അവരോട് പറയുക. വഖ്ഫിർ ലഹുമ ജനാഹദ്ദുൽ, അവർക്ക് നീ കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കുക എന്നുള്ളു. ചിറക് വിരിച്ചു കൊടുക്കുക എന്നുള്ള പ്രയോഗം നമുക്കറിയാം സഹോദരങ്ങളെ, തള്ളക്കോയി അതിന്റെ കുട്ടികളെ മറ്റ് ശത്രുക്കൾ എന്തെങ്കിലും ആക്രമിക്കാൻ വരുമ്പോൾ അവരുടെ ചിറകിനടിയിലേക്ക് ഒളിപ്പിച്ചു വെക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ അതിനോട് താരതമ്യപ്പെടുത്തി പറഞ്ഞിരിക്കുക, എല്ലാ റഹ്മത്തും കാരുണ്യവും നീ അവർക്ക് നൽകുക. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, എന്നെ ചെറുപ്പത്തിലെ പ്രകാരമാണോ എന്റെ മാതാപിതാക്കൾ എന്നെ പോറ്റിയിട്ടുള്ളത്, റബ്ബേ അതുപോലെ റഹ്മത്ത് ഇവർക്ക് നൽകണം. കാരണം പ്രത്യേകിച്ചും വാർദ്ധക്യത്തിൽ ഒരുപാട് റബ്ബിന്റെ റഹ്മത്ത് ആവശ്യമുള്ള സമയമാണ്. മാതാപിതാക്കൾക്ക് റബ്ബേ അവർക്ക് നൽകണം എന്ന് പറയണം. സഹോദരങ്ങളെ, ഇത് അവരുടെ മുന്നിൽ നിന്നും പ്രാർത്ഥിക്കുന്നത് ആയി നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ മാതാപിതാക്കളുടെ മുമ്പിൽ ഉമ്മയുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് നൽകട്ടെ, നിങ്ങൾ എന്നെ ചെറുപ്പത്തിൽ പോറ്റിയിട്ടുണ്ട്, അള്ളാഹു നിങ്ങൾക്ക് വലിയ റഹ്മത്ത് നൽകട്ടെ. ഇങ്ങനെ അവരുടെ മുന്നിൽ നിന്നും വേണ്ടി അവർക്ക് വേണ്ടി വളരെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് അവരുടെ മനസ്സിന് കൂടി വലിയ സമാധാനം കിട്ടാനുള്ള കാരണമാകും എന്ന് പഠിപ്പിക്കുന്നു സഹോദരങ്ങളെ. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന പല ആളുകളുടെയും മാതാപിതാക്കൾ ഇന്ന് ഒരുപക്ഷെ ഉണ്ടാകുകയില്ല. അവർ ചിന്തിച്ചേക്കാം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്റെ മാതാപിതാക്കളില്ല, ഞാനിത് കൃത്യമായി പഠിക്കുന്നതിന് മുമ്പ് കൃത്യമായി മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ടാകും. ഒരുപക്ഷെ അവരിൽ ഒരാൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും, ചിലപ്പോൾ രണ്ടുപേരും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. എന്നാലും സഹോദരങ്ങൾ, അവരോടുള്ള ഹക്കുകൾ മരണശേഷവും നിൽക്കുന്നില്ല. നമ്മൾ മരിക്കുന്നത് വരെ അവരോടുള്ള ഹക്കുകൾ തുടർത്തിക്കൊണ്ടുപോകേണ്ടതുണ്ട്. അവർക്കു വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യണം, ധാരാളമായി പാപമോചനം ചെയ്യണം. അവർ തൗഹീദിലാണ് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അവർക്കു വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ശ്രേഷ്ഠത നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ ലയർഫഉ ദറജത്തൽ അബ്ദു സാലിഹ് ഫിൽ ജന്ന, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു സാലിഹായ അടിമയുടെ ദറജ പദവികൾ വർദ്ധിപ്പിക്കും സ്വർഗത്തിൽ. ഫയഖൂൽ, അങ്ങനെ സ്വർഗത്തിൽ വലിയ ദർജയിലെത്തുമ്പോൾ ഈ അടിമ റബ്ബിനോട് ചോദിക്കും, യാ റബ്ബി അന്നാലി ഹാദി, റബ്ബെ എനിക്കെങ്ങനെയാണ് ഇത്ര വലിയ ദർജ ചെയ്തത്, ഞാൻ ധാരാളം അമലൊന്നും ചെയ്തായിരുന്നില്ലല്ലോ എന്നുള്ള അർത്ഥത്തിൽ അവൻ ചോദിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, ബിസ്തിഗ്ഫാരി വലദികല, നിന്റെ മക്കൾ നിന്റെ മകൻ അവൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തതുകൊണ്ടാണ് നിനക്ക് ഈ വലിയ ദറജകൾ കിട്ടിയത്. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി എപ്പോഴും ഇസ്തിഗ്ഫാർ ചെയ്യണം. അല്ലാഹുമ്മഗ്ഫിർ ലഹു അല്ലാഹുമ്മർഹംഹു എന്നുള്ളത് ഖബറിന്റെ അടുക്കൽ മാത്രം ചൊല്ലി നിർത്താനുള്ളതല്ല സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വതആല ദുആക്ക് ഉത്തരം കിട്ടുന്ന പറയ പഠിപ്പിക്കപ്പെട്ട സമയങ്ങളിലെല്ലാം തന്നെ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ സുബ്ഹത്തായത്തിന്റെ സമയത്ത് എപ്പോഴെല്ലാം ഉണ്ടോ അതെല്ലാം സമയങ്ങളിൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. സുന്നത്ത് നമസ്കാരങ്ങളിൽ സുജൂദുകളിലെല്ലാം തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ മരണം വരെ നമ്മൾ പ്രാർത്ഥിച്ചാലും അവരുടെ ഹക്കുകൾ പൂർണ്ണമായി നിറവേറ്റാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ അതിൽ കുറവ് വരുത്തുകയാണെങ്കിൽ നമ്മൾ വലിയ കുറവാണ് വരുത്തുന്നത്. അതുപോലെ അവർക്കെന്തെങ്കിലും കടങ്ങളുണ്ടെങ്കിൽ, അവർക്കെന്തെങ്കിലും ബാധ്യതകളുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ വീട്ടേണ്ടതുണ്ട്. മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ചു മയ്യത്ത് മുസ്ലിമായ ഒരു മയ്യത്തിന് വേണ്ടി വീട്ടണം മാതാപിതാക്കളുടെ ബാധ്യത. അത് വളരെ വലുതാണ്. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് അവരുടെ കൂട്ടുകാരുണ്ടാകും. ആ കൂട്ടുകാരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറേണ്ടതുണ്ട്. ഒരിക്കൽ മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇങ്ങനെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുക, അപ്പോൾ ഒരു അറാബിയായ ഒരു വ്യക്തി, ഒരു ഗ്രാമവാസിയായ ഒരു വ്യക്തി അതുവഴി നടന്നു വരികയുണ്ടായി. അദ്ദേഹം ഉടൻ തന്നെ ഇറങ്ങുകയും അദ്ദേഹത്തെ ആ ഒട്ടകത്തിലേക്ക് കയറ്റുകയും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തലപ്പാവ് അദ്ദേഹത്തിന് നൽകുകയെല്ലാം ചെയ്തു. ഇത് കഴിഞ്ഞ് യാത്ര കഴിഞ്ഞ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന മറ്റാളുകൾ ചോദിച്ചു, ഓ ഇബ്നു ഉമർ, ഈ അറാബികൾക്ക് ചെറിയ എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ തന്നെ മതിയാകുമായിരുന്നല്ലോ, താങ്കൾ എന്തിനാണ് ഇത്രയും വലിയ രീതിയിൽ അവരെ ആദരിക്കുകയെല്ലാം ചെയ്തത്, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം എന്റെ ഉപ്പ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരനാണ്. തന്റെ പിതാവിന്റെ കൂട്ടുകാരെ ബഹുമാനിക്കുക, ആദരിക്കുക, അവരേറ്റവും നല്ല രീതിയിൽ അവരോട് അവരുടെ മരണശേഷവും ബന്ധം വെച്ച് പുലർത്തുക എന്നുള്ളത് സഹോദരങ്ങളെ പഠിപ്പിക്കപ്പെട്ട വലിയ ബന്ധം ചേർക്കലിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അബൽ അബറൽ ബിറി സിലത്തുൽ വാലിദി സിലത്തുൽ വാലിദി അഹ്ലു വാലിദൈഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ ബന്ധം ചേർക്കലിൽ പെട്ടതാണ് ഒരുവന്റെ ഒരാളുടെ കാലശേഷം അയാളുടെ കൂട്ടുകാരോടെല്ലാം തന്റെ മക്കള് ബന്ധം ചേർക്കുക എന്നുള്ളത് സഹോദരങ്ങൾ. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുക. അവർക്ക് വേണ്ട സുന്നത്തായിട്ടുള്ള ഉംറ ഹജ്ജ് പോലെയുള്ള കാര്യങ്ങൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള സദഖകൾ, അവർക്ക് ഖബറിലേക്ക് എത്താവുന്ന എല്ലാ തരത്തിലുള്ള നന്മകളും എല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളത് അവരോടുള്ള മരണശേഷവുമുള്ള ബാധ്യതയിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അതെല്ലാം കൃത്യമായി നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമ കമാ റബ്ബയാന സിഗാറ, اللهم رب ارحمهما كما ربيانا صغارا, اللهم رب ارحمهما كما ربيانا صغارا, اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء الدين, اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب دعوات يا قاضي الاحجاج, اللهم اصلح احوال المسلمين في كل مكان, اللهم اصلح احوال المسلمين في كل مكان, اللهم اصلح احوال المسلمين في كل مكان, اللهم يا مقلب القلوب ثبت قلوبنا على دينك, اللهم يا مصرف القلوب صرف قلوبنا على طاعتك, اللهم اجرنا من النار, اللهم اجرنا من النار, اللهم اجرنا من النار,
اللهم انا نسالك الجنه وما يقرب اليها من قول او عمل اللهم انا نسالك الجنه وما يقرب اليها من قول او عمل اللهم انا نسالك الجنه وما يقرب اليها من قول او عمل اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معصيتك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصائب الدنيا اللهم آت نفوسنا تقواها اللهم آت نفوسنا تقواها وزكها انت خير من زكاها انت وليها ومولاها اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والله اعلم وصلى الله على نبينا محمد وعلى اله وصحبه وسلم.